എബ്രായർ അദ്ധ്യായം 7. ശാലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു മൽക്കീസദേക്. രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം തിരികെ വന്ന അബ്രഹാമിനെ മൽക്കീസദേക് കണ്ടുമുട്ടി. ആ ദിവസം മൽക്കീസദേക് അബ്രഹാമിനെ ആശീർവദിച്ചു. അബ്രഹാം തനിക്കുള്ളതിന്റെ എല്ലാം ദശാംശം മൽക്കീസദേക്കിന് നൽകി. മൽക്കീസദേക്കിന്റെ പേരിനർത്ഥം നീതിയുടെ രാജാവെന്നും സമാധാനത്തിന്റെ രാജാവെന്നർത്ഥം വരുന്ന ശാലേമിന്റെ രാജാവ് എന്നുമാണ്. മൽക്കീസദേക്കിന്റെ അപ്പനും അമ്മയും ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ നിന്നാണ് അവൻ വന്നതെന്നും ആർക്കും അറിയില്ല. എന്നുമാത്രമല്ല, അവൻ ജനിച്ചതെന്നാണെന്നോ മരിച്ചതെന്നാണെന്നോ ആർക്കും അറിയില്ല. മൽക്കീസദേക് ദൈവത്തിന്റെ പുത്രനെ പോലെയാണ്, നിത്യപുരോഹിതനായി അവൻ തുടരുന്നു. മൽക്കീസദേക് വലിയ മഹാനായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. നമ്മുടെ മഹാപിതാവായ അബ്രഹാം യുദ്ധത്തിൽ താൻ നേടിയ എല്ലാത്തിന്റെയും ദശാംശം മൽക്കീസദേക്കിന് നൽകി. ന്യായപ്രമാണം പറയുന്നത് പ്രകാരം ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർക്ക് സ്വന്ത ജനങ്ങളിൽ നിന്ന് ദശാംശം വാങ്ങാം. അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായ സ്വന്തം ആളുകളിൽ നിന്ന് പോലും പുരോഹിതർ ദശാംശം പിരിച്ചെടുക്കുന്നു. മൽക്കീസദേക് ലേവി ഗോത്രത്തിൽ നിന്നുള്ളവനല്ല, എന്നിട്ടും അവന് അബ്രഹാമിൽ നിന്ന് ദശാംശം കിട്ടി. ഇതിനു പുറമെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്ന അബ്രഹാമിനെ അവൻ ആശീർവദിച്ചു. ഉന്നതനായ ഒരു വ്യക്തി തന്നെക്കാൾ ഔന്നിത്യം കുറഞ്ഞവനെ ആശീർവദിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ദശാംശങ്ങൾ ലഭിക്കുന്ന ആ പുരോഹിതർ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. എന്നാൽ അബ്രഹാമിൽ നിന്ന് ദശാംശം കിട്ടിയ മൽക്കീസദേക് തിരുവെഴുത്തുകൾ പറയും പോലെ തുടർന്നും ജീവിക്കുന്നു. ജനങ്ങളിൽ നിന്ന് ദശാംശം കിട്ടുന്നത് ലേവിക്കാണ്. എന്നാൽ അബ്രഹാം മൽക്കീസദേക്കിന് ഒരു ദശാംശം കൊടുത്തപ്പോൾ ലേവിയും അത് കൊടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ലേവിയെന്ന് ജനിച്ചിട്ട് പോലുമില്ല. മൽക്കീസദേക് അബ്രഹാമിനെ കണ്ടുമുട്ടിയപ്പോൾ ലേവി തന്റെ മുൻഗാമിയായ അബ്രഹാമിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിത ക്രമത്തിന് വിധേയമായാണല്ലോ ജനങ്ങൾക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടത്. എന്നാൽ ആ പുരോഹിത ക്രമത്തിന് ജനങ്ങളെ പൂർണരാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ മറ്റൊരു പുരോഹിതൻ വരേണ്ടത് ആവശ്യമായിരുന്നു. മൽക്കീസദേക്കിനെ പോലെയും എന്നാൽ അഹരോനെ പോലെയും അല്ലാത്ത ഒരു പുരോഹിതൻ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത ക്രമത്തിലുള്ള പുരോഹിതൻ ആഗതനാകുമ്പോൾ ന്യായപ്രമാണവും മാറ്റപ്പെടണം. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ഒരു വ്യത്യസ്ത ഗോത്രത്തിൽ നിന്നുള്ളവനാണവൻ. ആ ഗോത്രത്തിൽപ്പെട്ട ഒരുവനും യാഗപീഠത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടില്ല. നമ്മുടെ കർത്താവായ ക്രിസ്തു യഹൂദാ ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് വ്യക്തമാണ്. മാത്രമല്ല, ആ ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതരെക്കുറിച്ച് മോശെ ഒന്നും പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയും കൂടുതൽ വ്യക്തമാക്കി വരുന്ന പുതിയ പുരോഹിതൻ ക്രിസ്തു മൽക്കീസദേക്കിനെ പോലെയുള്ളവനാണ്. അവന്റെ പിതൃത്വത്തിന്റെ ബലത്തിന്മേലുള്ള ചട്ടങ്ങളാലോ ന്യായപ്രമാണങ്ങളാലോ അല്ല, എന്നേക്കും തുടരുന്ന തന്റെ ജീവശക്തിയിലൂടെയാണ് അവനെ ഒരു പുരോഹിതനാക്കിയത്. തിരുവെഴുത്തുകളിൽ അവനെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു:
മൽക്കീസദേക്കിന്റെ പുരോഹിതക്രമത്തിൽ നീ ഒരു നിത്യ പുരോഹിതനാണ്.
വ്യർത്ഥവും ദുർബലവുമായ കാരണങ്ങളാൽ ആ പഴയ ചട്ടങ്ങൾ ഇപ്പോൾ നിലവിലില്ല. മോശയുടെ ന്യായപ്രമാണത്തിന് യാതൊന്നിനെയും പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു ശ്രേഷ്ഠ പ്രതീക്ഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസാമീപ്യത്തിലേക്ക് ചെല്ലാം. ക്രിസ്തുവിനെ മഹാപുരോഹിതനാക്കിയപ്പോൾ ദൈവം ഒരു പ്രതിജ്ഞ ചെയ്തു എന്നതും പ്രാധാന്യമർഹിക്കുന്നു. ഇതരർ പുരോഹിതരായപ്പോൾ യാതൊരു വാഗ്ദാനവും ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനപ്രകാരം ക്രിസ്തു ഒരു പുരോഹിതനായി. ദൈവം പറഞ്ഞു:
അചഞ്ചലമാം വിധം കർത്താവ് ഒരു പ്രതിജ്ഞ ചെയ്തു, നീ ഒരു നിത്യ പുരോഹിതനാണ്.
അതിനാൽ ദൈവത്തിൽ നിന്ന് തന്റെ ജനങ്ങൾക്കുള്ള മെച്ചപ്പെട്ട നിയമത്തിന്റെ ഒരു ഉറപ്പാണ് ക്രിസ്തു എന്നാണ് ഇതർത്ഥമാക്കുന്നത്. ഇതര പുരോഹിതർ മരിച്ചുപോയതുകൊണ്ട് ഒരുവന് നിത്യ പുരോഹിതരായിരിക്കുന്നത് തുടരാൻ സാധിച്ചില്ല. അത്തരം ധാരാളം പുരോഹിതർ ഉണ്ടായിരുന്നു. എന്നാൽ യേശു എന്നേക്കും ജീവിക്കുന്നു. പൗരോഹിത്യ സേവനത്തിൽ നിന്ന് അവൻ ഒരിക്കലും വിരമിക്കില്ല. അതിനാൽ ക്രിസ്തുവിന് അവനിലൂടെ ദൈവത്തിങ്കിലേക്ക് വരുന്നവരെ രക്ഷിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിന് എന്നേക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. കാരണം അവൻ എന്നും എന്നേക്കും ജീവിക്കുകയും ജനങ്ങൾ ദൈവം മുമ്പാകെ വരുമ്പോൾ അവരെ എപ്പോഴും സഹായിക്കാൻ തയ്യാറുമാണ് എന്നത് തന്നെ. അതിനാൽ നമുക്കാവശ്യമുള്ള തരത്തിലുള്ള മഹാപുരോഹിതനാണ് ക്രിസ്തു. അവൻ വിശുദ്ധനാണ്. അവനിൽ യാതൊരു പാപവും ഇല്ല. അവൻ നിർമ്മലനും പാപികളാൽ സ്വാധീനിക്കപ്പെടാത്തവനുമാണ്. അവൻ സ്വർഗങ്ങൾക്കുപരിയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഇതര പുരോഹിതരെ പോലെയല്ല. ആ ഇതര പുരോഹിതർ ദൈനംദിനം യാഗമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർ ആദ്യമേ സ്വപാപത്തിനു വേണ്ടിയും പിന്നീട് ജനങ്ങളുടെ പാപത്തിനു വേണ്ടിയും യാഗമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തു അത് ചെയ്യേണ്ടതില്ല. ക്രിസ്തു എക്കാലത്തേക്കുമായി ഒരു യാഗമർപ്പിച്ചു. ക്രിസ്തു സ്വയം അർപ്പിച്ചു. സാധാരണ ജനങ്ങളെ, ബലഹീനതകളുള്ളവരെ മഹാപുരോഹിതന്മാരായി ന്യായപ്രമാണം തിരഞ്ഞെടുത്തു. എന്നാൽ ന്യായപ്രമാണത്തിനു ശേഷം ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. ദൈവം പ്രതിജ്ഞ വഴിയായി ആ വാക്കുകൾ പറഞ്ഞു. ആ വചനങ്ങൾ ദൈവപുത്രനെ മഹാപുരോഹിതനാക്കി. ആ പുത്രൻ നിത്യമായി പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു.